എയർ ന്യൂസ് സെന്ററിൽ നിന്നും വാർത്തകളുമായി ഫസ്ലൂ. കേന്ദ്ര റെയിൽവേ വകുപ്പ് സഹമന്ത്രി സുരേഷ് അങ്കടി കോവിഡ് ബാധിച്ച് മരിച്ചു. അദ്ദേഹത്തിന് 65 വയസ്സായിരുന്നു. ഇന്ത്യയിൽ കോവിഡ് ബാധിച്ച് മരിക്കുന്ന ആദ്യ കേന്ദ്രമന്ത്രിയാണ് സുരേഷ് അങ്കടി. അദ്ദേഹമുൾപ്പെടെ 4 എംപിമാരാണ് ഇന്ത്യയിൽ ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചത്. കർണാടകയെ ബെലാഗാവിയിൽ നിന്നുള്ള ലോക്സഭാ അംഗമാണ്. 1955 കർണാടകയിലെ ബെൽഗാം ജില്ലയിൽ ആണ് ജനിച്ചത്. 2004, 2009, 2014 വർഷങ്ങളിൽ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. 4 തവണയും എംപി ആയതോടെയാണ് കേന്ദ്ര സഹമന്ത്രി സ്ഥാനത്ത് എത്തുന്നത്. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ കേന്ദ്രമന്ത്രിയുടെ വിയോഗത്തിൽ അനുശോചനം അറിയിച്ചു. ഇന്ത്യയിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് സൌദി അറേബ്യ വിലക്കേർപ്പെടുത്തി. ഇന്ത്യയിൽ കോവിഡ് രോഗികളുടെ എണ്ണം വൻതോതിൽ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണിത്. ഇന്ത്യയിൽ നിന്ന് സൌദിയിലേക്കും സൌദിയിൽ നിന്ന് ഇന്ത്യയിലേക്കുമുള്ള വിമാന സർവീസുകൾ നിർത്തുകയാണെന്ന് സൌദി ജനറൽ സിവിൽ ഏവിയേഷൻ ആണ് വ്യക്തമാക്കിയിട്ടുള്ളത്. മറ്റ് രാജ്യങ്ങളിൽ നിന്നും സൌദിയിലേക്ക് വരുന്നവർ കഴിഞ്ഞ 2 ഇന്ത്യയിൽ സന്ദർശിച്ചിരിക്കാൻ പാടില്ലെന്നും സൌദി അറേബ്യയുടെ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 21,029 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 479 മരണവും റിപ്പോർട്ട് ചെയ്തു. 12,63,799 പേർക്കാണ് മഹാരാഷ്ട്രയിൽ ഇതുവരെ കോവിഡ് ബാധിച്ചിട്ടുള്ളത്. നിലവിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിതർ ഉള്ള സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ആന്ധ്രയിൽ കഴിഞ്ഞ 24 മണിക്കൂറിടയിൽ 7,228 പേർക്ക് രോഗം ബാധിച്ചു. 45 പേർക്കാണ് ജീവൻ നഷ്ടമായിട്ടുള്ളത്. ആന്ധ്രയിൽ ഇതുവരെ 646,530 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 5,506 പേരുടെ മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കർണാടകയിൽ ഏറ്റവും ഒടുവിൽ 6,997 പുതിയ കോവിഡ് പോസിറ്റീവ് കേസ് റിപ്പോർട്ട് ചെയ്തു. 38 പേർ മരിക്കുകയും ചെയ്തു. 540,847 പേർക്കാണ് കർണാടകയിൽ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. 8,266 പേരാണ് കർണാടകയിൽ കോവിഡ് ബാധിച്ച് മരിച്ചത്. ജമ്മുകശ്മീരിലെ ഖാഗ് ബ്ലോക്ക് ഡെവലപ്മെന്റ് കൌൺസിൽ ചെയർമാൻ ഭൂപീന്ദർ സിംഗിനെ തീവ്രവാദികൾ വെടിവെച്ചുവന്നു. കുടുംബ വീടിന് പുറത്തുവച്ചായിരുന്നു അദ്ദേഹത്തിന് വെടിയേറ്റതെന്ന് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. അദ്ദേഹത്തിന് 2 പോലീസ് ഉദ്യോഗസ്ഥരുടെ സുരക്ഷ ഏർപ്പാടാക്കിയിരുന്നു. സുരക്ഷാ ഗാർഡുകളെ ഖാഗ് പോലീസ് സ്റ്റേഷനിൽ ഇറക്കിയ ശേഷം കുടുംബ വീട്ടിലേക്ക് പോകുമ്പോഴാണ് അദ്ദേഹത്തിന് വെടിയേറ്റത്. UAE കോവിഡ് പോസിറ്റീവ് ആയവരുടെ എണ്ണം വീണ്ടും 1,000 മുകളിലെത്തി. 1,083 പേർക്ക് രോഗം പിടിപെട്ടതോടെ രാജ്യത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം 87,530. അതിൽ 76,995 പേരുടെ അസുഖം ഭേദമായിട്ടുണ്ട്. ഇന്നും 970 പേർക്ക് രോഗമുക്തി കൈവരിക്കാൻ സാധിച്ചു. ഒരാൾ കൂടി മരിച്ചപ്പോൾ യുഎയിലെ കോവിഡ് മരണസംഖ്യ 406 ഉയർന്നു. 100,000 മുകളിൽ ആളുകളെ കോവിഡ് സ്ക്രീനിംഗിന് വിധേയരാക്കിയതിൽ നിന്നുമാണ് 1,083 പോസിറ്റീവ് കേസ് കണ്ടെത്താനായിട്ടുള്ളത്. സെപ്റ്റംബർ മാസത്തിൽ ഇത് 2 തവണയാണ് യുഎയിലെ പ്രതിദിന കോവിഡ് പോസിറ്റീവ് സംഖ്യ 1,000 മുകളിലെത്തുന്നത്. കോഴിക്കോട് വയനാട് യാത്രയ്ക്കായി താമരശ്ശേരി ചുരം റോഡിന് ബദലായി ടണൽ നിർമ്മിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ആനക്കാമ്പോയിൽ നിന്ന് കള്ളാടി വഴി മേപ്പാടിയിൽ എത്തുന്ന ഈ പാതയ്ക്ക് 7.82 കിലോമീറ്റർ നീളമാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിൽ ടണലിന്റെ നീളം 6.9 കിലോമീറ്ററായിരിക്കും. ടണൽ നിർമ്മാണത്തിൽ വൈദഗ്ധ്യമുള്ള കൊങ്കൺ റെയിൽ കോർപ്പറേഷനെ പ്രത്യേക ഉദ്ദേശ കമ്പനിയായി നിയമിച്ചിട്ടുണ്ട്. പദ്ധതിക്ക് കിഫ്ബിയിൽ നിന്ന് 688 കോടി രൂപയുടെ പ്രാഥമിക ഭരണ അനുമതി നൽകിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കേരളത്തിലെ പ്രതിദിന കോവിഡ് വ്യാപനം ഇതാദ്യമായി 5,000 മുകളിലെത്തിയതായും ഇന്നത്തെ വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി അറിയിച്ചു.
നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് കോവിഡ് ബാധ ഇതേവരെയുള്ള എല്ലാ ദിനങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഉയർന്ന അക്കമാണ് കാണിച്ചിരിക്കുന്നത്. മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ 4,000 മേലെയായിരുന്നു നിന്നത്. എന്നാൽ ഇന്നോടുകൂടി 5,000 കൂടുതലാവുകയാണ്. 5,376 പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. ഇന്ന് മരണപ്പെട്ടവരുടെ എണ്ണവും കൂടുതലാണ്. 20 പേർ മരണമടഞ്ഞു. 42,786 പേർ നിലവിൽ ചികിത്സയിലുണ്ട്. 4,424 പേർക്കും സമ്പർക്കം മൂലമാണ് ഇന്ന് രോഗബാധയുണ്ടായത്. ഉറവിടം അറിയാത്ത 640 പേരുണ്ട്. രോഗബാധ സ്ഥിരീകരിച്ചവരിൽ 99 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. കഴിഞ്ഞ 24 മണിക്കൂറിൽ 51,200 സാമ്പിളുകൾ പരിശോധന നടത്തി. 50,000 എത്താനാണ് നമ്മൾ ലക്ഷ്യമിട്ടിരുന്നത്. അതിപ്പോ 51,200 പരിശോധന നടത്തിയിട്ടുണ്ട്. 2,591 പേർ രോഗവിമുക്തരായി. ഇതില് പോസിറ്റീവ് ആകുന്നവരില് 10 വയസ്സിന് താഴെയുള്ള കുട്ടികളും 60 വയസ്സിന് മുകളിലുള്ളവരും ധാരാളമുണ്ട്. സെപ്റ്റംബർ 11 മുതൽ സംസ്ഥാനത്ത് നടന്നുവരുന്ന സമരങ്ങളിൽ പങ്കെടുത്ത വിവിധ രാഷ്ട്രീയ പ്രവർത്തകരിലും നേതാക്കളിലും നിരവധി പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി ഇതുവരെ ഉറപ്പിച്ചിട്ടുണ്ട്. സുരക്ഷാ പ്രോട്ടോകോൾ പാലിക്കാതെ സമരത്തിനിറങ്ങിയ ഇവരിൽ നിന്ന് എത്ര പേർക്ക് രോഗം പറന്നു എന്നതും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല.
രോഗലക്ഷണങ്ങൾ ഇല്ലാത്ത കോവിഡ് ബാധിതർ വീടുകളിൽ ക്വാറന്റൈനിൽ തന്നെ കഴിയണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. രോഗലക്ഷണം പ്രകടിപ്പിക്കാത്തവരെ ആശുപത്രികളിലേക്ക് മാറ്റാൻ വീട്ടുകാരും നാട്ടുകാരും നിർബന്ധിക്കരുത്. വീടുകളിൽ കഴിയുന്ന രോഗികൾ ആരോഗ്യവകുപ്പിന്റെ മാർഗരേഖകൾ കർശനമായി പാലിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. 8 മാസത്തിനുള്ളിൽ പാലാരിവട്ടം പാലത്തിന്റെ പണി പൂർത്തിയാക്കുമെന്നും പാലത്തിന്റെ നിർമ്മാണ മേൽനോട്ട ചുമതല ഇ ശ്രീധരനായിരിക്കുമെന്നും മുഖ്യമന്ത്രി സൂചിപ്പിച്ചു.
സുപ്രീംകോടതി ഉത്തരവിന്റെ കൂടി പശ്ചാത്തലത്തിൽ പാലാരിവട്ടം പാലം പൊളിച്ചു പണിയുന്ന പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കും. ഇത് സംബന്ധിച്ച് ശ്രീ ശ്രീധരനുമായി ഇന്ന് സംസാരിച്ചിരുന്നു. നിർമ്മാണ മേൽനോട്ടം ഏറ്റെടുക്കാമെന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. 8 മാസത്തിനകം പണി പൂർത്തിയാക്കാനാകും എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പാല നിർമ്മാണത്തിലെ അഴിമതിയെക്കുറിച്ച് വിജിലൻസിന്റെ അന്വേഷണം അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. അഴിമതി നടത്തി ആരും രക്ഷപ്പെടില്ല. ഈ അഴിമതിയിലൂടെ ഖജനാവ് കൊള്ളയടിച്ചവരെ കൊണ്ട് കണക്ക് പറയിക്കുക എന്നത് നാടിന്റെ തന്നെ ഉത്തരവാദിത്തമായിട്ടാണ് കാണുന്നത്.
ബോളിവുഡിലെ ലഹരിമരുന്ന് കേസിൽ നടി ദീപിക പദുകോണിനെ ചോദ്യം ചെയ്യാൻ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ സമൻസ് അയച്ചു. ശ്രദ്ധ കപൂർ, സാറ അലിഖാൻ, രാഹുൽ പ്രീത് സിംഗ് എന്നിവരെയും വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യാനാണ് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ തീരുമാനം. മരിച്ച നിലയിൽ കണ്ടെത്തിയ ബോളിവുഡ് നടൻ സുശാന്ത് സിംഗ് രാജ്പുത്തുമായി ബന്ധപ്പെട്ട ലഹരിമരുന്ന് കേസിലാണ് ദീപിക പദുകോൺ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്യാൻ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ഒരുങ്ങുന്നത്. 300 തൊഴിലാളികൾ വരെയുള്ള സ്ഥാപനങ്ങളിലെ ജീവനക്കാരെ സർക്കാരിന്റെ യാതൊരു അനുമതിയുമില്ലാതെ പിരിച്ചുവിടാമെന്നും ആവശ്യമാണെങ്കിൽ സ്ഥാപനം പൂട്ടാം എന്നതും ഉൾപ്പെടെയുള്ള 3 തൊഴിൽ പരിഷ്കരണ ബിൽ ഇന്ന് രാജ്യസഭ പാസാക്കി. പ്രതിപക്ഷ എംപിമാർ സഭ ബഹിഷ്കരിച്ച് പുറത്ത് പ്രതിഷേധിക്കുന്ന വേളയിലായിരുന്നു സുപ്രധാന ബില്ലുകൾ ശബ്ദ വോട്ടോടുകൂടി സഭ പാസാക്കിയത്. കാർഷിക ബിൽ ചർച്ചയ്ക്കിടെയുള്ള പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് 8 പ്രതിപക്ഷ എംപിമാരെ സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രതിപക്ഷ പാർട്ടികൾ ഇന്ന് സഭ ബഹിഷ്കരിച്ചിരുന്നത്. ബിൽ ലോക്സഭ നേരത്തെ തന്നെ പാസാക്കിയിരുന്നു. തൊഴിലാളി യൂണിയനുകൾക്കും തൊഴിൽ സമരങ്ങൾക്കും കടുത്ത നിയന്ത്രണം ബിൽ നിർദ്ദേശിക്കുന്നുണ്ട്. കാർഷിക ബിൽ കർഷക വിരുദ്ധം എന്നതുപോലെ തൊഴിൽ ബിൽ തൊഴിലാളി വിരുദ്ധമാണെന്നാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. പൌരത്വ ഭേദഗതി നിയമം ചോദ്യം ചെയ്ത് കേരളം ഫയൽ ചെയ്ത സ്യൂട്ട് സുപ്രീംകോടതി നാളെ പരിഗണിക്കും. ജസ്റ്റിസ് ഋഷികേഷ് റോയ് ചേംബറിലാണ് സ്യൂട്ട് ഹർജി പരിഗണിക്കുന്നത്. 2020 ജനുവരി 13 കേരളം പൌരത്വ നിയമ ഭേദഗതി ചോദ്യം ചെയ്ത് സുപ്രീംകോടതിയിൽ സ്യൂട്ട് ഹർജി ഫയൽ ചെയ്തിരുന്നത്. ടൈം മാഗസിന്റെ ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള 100 വ്യക്തികളുടെ പട്ടികയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇടം പിടിച്ചു. ഈ പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യയിൽ നിന്നുള്ള ഏക രാഷ്ട്രീയ നേതാവാണ് നരേന്ദ്രമോദി. 2016 അധികാരത്തിൽ വന്നതിനുശേഷം പട്ടികയിൽ 4 തവണ മോദിക്ക് ഇടം ലഭിച്ചിട്ടുണ്ട്. 2014, 2015, 2017 വർഷങ്ങളാണ് മോദിയുടെ പേര് പട്ടികയിൽ ഉണ്ടായിരുന്നത്. ടൈം മാഗസിന്റെ ലോകത്തിലെ ഏറ്റവും സ്വാധീനം ചെലുത്തിയ 100 പേരുടെ പട്ടികയിൽ ഷഹീൻ ബാഗ് സമരനായിക ബിൽക്കീസും ഉൾപ്പെടുന്നു. പൌരത്വ ഭേദഗതി നിയമം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഡൽഹിയിലെ ഷഹീൻ ബാഗിൽ ആരംഭിച്ച സ്ത്രീ പ്രതിഷേധ കൂട്ടായ്മയിലെ മുൻനിരയിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ദാദി എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന ബിൽക്കീസ്. ബോളിവുഡ് നടൻ ആയുഷ്മാൻ ഖുറാന, ഗൂഗിൾ സിഇഒ സുന്ദർ പിച്ചൈ, പ്രൊഫസർ രവീന്ദ്ര ഗുപ്ത എന്നിവരും പട്ടികയിലുള്ള മറ്റ് ഇന്ത്യക്കാരാണ്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് നടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് 49 റൺസിന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീമിനെ പരാജയപ്പെടുത്തി. അബുദാബിയിൽ നടന്ന കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ ഇന്ത്യൻസ് ടീം നിശ്ചിത 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 195 റൺസാണ് സ്കോർ ചെയ്തിരുന്നത്. മുംബൈ ഇന്ത്യൻസ് ടീമിന്റെ ബാറ്റിംഗിൽ രോഹിത് ശർമ്മ 54 പന്തിൽ 3 ബൌണ്ടറിയും 6 സിക്സറും സഹിതം 80 റൺസെടുത്തു. സൂര്യകുമാർ യാദവ് 28 പന്തിൽ 47 റൺസാണ് മുംബൈ ടീമിന് വേണ്ടി നേടിയിരുന്നത്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീമിന് നിശ്ചിത 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 146 റൺസ് സ്കോർ ചെയ്യാനാണ് സാധിച്ചിരുന്നത്. ഇതോടെ ഈ വാർത്ത ബുള്ളറ്റിൻ സമാപിച്ചു. സ്റ്റേ വിത്ത് അസ്.